സ്നേഹക്കരടുകളാലെന്നേറ്റു ചേർത്തു ബന്ധിച്ചു തൻ കുരിശോടെന്നെയൊന്നിച്ചു ഞാനെല്ലാം തന്നിലർപ്പിച്ചു സ്നേഹക്കരടുകളാലെന്നേറ്റു ചേർത്തു ബന്ധിച്ചു തൻ കുരിശോടെന്നെയൊന്നിച്ചു
എങ്ങനെയാണത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുള്ളതും ചിന്തിക്കുകയായിരുന്നു. പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപമില്ലാത്തവരായി പരിശുദ്ധരായി തീർന്നുവെന്നും ഇനിയൊരിക്കലും പാപത്തിൽ വീഴുകയില്ലെന്നും പാപം ചെയ്യാൻ കഴിയാത്തവരായി തീരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പറയുന്നത്. അപ്പോ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ പാപമില്ലാത്ത പരിശുദ്ധരായി തീരുന്നില്ല, നമ്മൾ പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നില്ല, എന്നാൽ പാപം പ്രാക്ടീസ് ചെയ്യുന്ന അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും നമ്മൾ റൈച്ചസ്നസ് നീതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും. പിശാചിന്റെയും പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും കർത്താവിന്റെ കർത്തൃത്വത്തിലായിത്തീരുകയും കർത്താവ് നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അതാണ് ഒരു വ്യക്തി ദൈവവൈതലാണോ പിശാചിന്റെ മകനാണോ എന്നുള്ളതിന്റെ എക്സ്റ്റേണൽ എവിഡൻസ്. അത് എക്സ്റ്റേണൽ എവിഡൻസ് ആയിട്ട് തന്നെ യോഹന്നാൻ പറയുന്നു, നീതി പ്രവർത്തിക്കാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അതായത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ റൈച്ചസ്നസ് പരീശന്മാരുടെ നീതിയല്ല, എക്സ്റ്റേണൽ റൈച്ചസ്നസ് അല്ല, അകത്തുനിന്ന് പുറത്തേക്കുള്ള ദൈവത്തിന്റെ വചനം പറയുന്ന പുതിയ നിയമം പറയുന്ന പുതിയ ഉടമ്പടിയിൽ ദൈവം വാങ്ങിത്തന്ന ആ റൈച്ചസ്നസ് വെളിപ്പെടുത്തുകയും ദൈവസഭയെ അല്ലെങ്കിൽ സഹോദരന്മാരെ സ്നേഹിക്കുകയും ചെയ്യാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, അവൻ പിശാചിന്റെ മകനാണ്. ഇതാണ് പുറമേയുള്ള എവിഡൻസ്. അതൊരു എവിഡൻസ് ആയിട്ട് തന്നെ പറയാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞെങ്കിൽ സഹോദരനെ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവർ കള്ളനാകും. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് യോഹന്നാൻ അത് പറയുന്നത്. അന്നേരം ഞാൻ പറഞ്ഞത് ഇതാണ് ആ വ്യത്യാസം. ഒരു വ്യക്തി പാപം പ്രാക്ടീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു, ആ വ്യക്തി ദൈവസഭയുമായിട്ട് ചേരുന്നു, ദൈവമക്കളെ സ്നേഹിക്കുന്നു, നീതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അതിപ്പോൾ അവൻ ചിലപ്പോൾ പാപത്തിൽ വീണേക്കാം. അതാണ് നിങ്ങൾ പാപം ചെയ്യരുത് എന്നതിനാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾ അഥവാ നിങ്ങൾ പാപത്തിൽ വീഴുകയാണെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോവുകയും അവനവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി മഹാപുരോഹിതനായിട്ടുള്ളതുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയും കൃപാസനത്തിനോട് അടുത്ത് ചെല്ലുകയും നമുക്ക് കൃപയും കരുണയും അവിടെ നിന്ന് പ്രാപിക്കാനായിട്ട് കഴിയും. ഇതാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ദൈവവചനം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നമുക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. പഴയ നിയമത്തിൽ ദൈവം മിറാക്കുലസ്ലി ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നു. അതാണ് പാപത്തിന്റെ പിശാചിന്റെ അടിമത്തത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അവർ നിലവിളിക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവർ വഴി വേദനക്കാർ നിമിത്തം അവർ നിലവിളിച്ചു, നിലവിളിച്ചപ്പം ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അവരെ അവിടെ നിന്ന് മിറാക്കുലസ്ലി ദൈവം ഇറങ്ങി വന്ന് ഫറവോനെ കൊന്നുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് വിടുവിക്കുന്നത്. അതാണ് പഴയ മനുഷ്യന്റെ ഇടയിൽ പിശാചിന്റെ അടിമത്തത്തിനുള്ള സ്വാതന്ത്ര്യം അതാണ് കാണിക്കുന്നത്. എന്നാലും അവർക്ക് കനാനിലേക്ക് പ്രവേശിക്കാനായിട്ട് ആവശ്യമുണ്ടായിരുന്നു. കനാനിലേക്ക് പ്രവേശിക്കുകയും വിശ്വാസത്താൽ കനാലിൽ പ്രവേശിക്കുകയും വിശ്വാസത്താൽ തന്നെ മുമ്പോട്ട് കനാലിലുള്ള മലന്മാരെ കീഴടക്കുകയും ചെയ്യേണ്ടിവരുന്നു. ആ പൊസഷൻ അവർക്ക് കൊടുത്തിരുന്ന പ്രോമിസ് ലാൻഡ് അത് അവർക്ക് കൈവശമാക്കണമായിരുന്നു. അതും ബൈ ഫെയ്ത്ത് തന്നെയാണ്, അതും അവിശ്വാസം കൊണ്ടാണ് അവർക്ക് കടക്കാൻ കഴിയാതിരുന്നത്. അന്നേരം വിശ്വാസത്താൽ അവിടുന്ന് പുറപ്പെട്ടു പോന്നു, വിശ്വാസത്താൽ അവർക്ക് മുൻപോട്ട് കടക്കണമായിരുന്നു. അതാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പാപത്തിന് മുകളിലുള്ള വിജയവും റൈച്ചസ്നെസ്സിൽ ജീവിക്കുകയും നീതിയുടെ ആയുധങ്ങളായി നമ്മുടെ ആയുധങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ അവിടെ കടക്കാതിരുന്നതിന്റെ കാരണം അവർക്ക് വിശ്വാസം, അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് യൂത അതെടുത്ത് എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഒരിക്കൽ വിടുവിച്ചവരെ പിന്നത്തേതിൽ വിശ്വസിക്കാഞ്ഞതിനാൽ അവരെ നശിപ്പിച്ചു. യൂദായുടെ ലേഖനം നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ആ വാക്യം എടുത്ത് വായിക്കാം. അവസാനത്തെ യൂദായുടെ ലേഖനത്തിന്റെ അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനും ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അന്നേരം ബൈ ഫെയ്ത്ത് അവർക്ക് കടക്കാനായിട്ട് കഴിഞ്ഞു. അന്നേരം വിശ്വാസം, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം പറഞ്ഞത്, ഇത് ബൈ ഫെയ്ത്താണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ബൈ ഫെയ്ത്താണ് നമ്മൾ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. അവിടെയും ബൈ പെർഫോമൻസ് അല്ല, ബൈ സെൽഫ് എഫേർട്ട് അല്ല, അവരുടെ ശക്തിയിലല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് നമുക്ക് ജീവിക്കാനും കഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പാപം ചെയ്യുകയില്ല എന്നല്ല, ഇല്ലെങ്കിൽ പാപത്തിൽ വീഴുകയില്ല എന്നല്ല, അവൻ പാപം പ്രാക്ടീസ് ചെയ്യുകയില്ല. അതാണ് നമുക്ക് ആ വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാം. ഒന്ന് യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത് നമുക്ക് പാപമില്ല എന്ന് നാം പറയുകയാണെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കേണ്ട കോണം വിശ്വസനീയം നീതിമാൻ. അന്നേരം പാപമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയല്ല പാപത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. പാപം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപത്തിനി വീഴുകയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചെല്ലുകയും അല്ല. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും, അന്നേരം ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പാപം ചെയ്തുവെങ്കിലും ഒരു കാര്യസ്ഥന അവിടെ ഉണ്ടോ എന്നല്ല ആ വാക്യം തുടങ്ങുന്നത്. അവിടെ പറയാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്നത് ഇത് എഴുതുന്നത്, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾക്കൊരു മധ്യസ്ഥൻ അവിടെ ഉണ്ട് എന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താ? അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപം ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള വലിയൊരു മീനിങ്ങില്ല. അങ്ങനെയല്ല അവിടെ ആ വാക്യം തുടങ്ങുന്നത്. അവിടെ യോഹന്നാൻ തുടങ്ങുമ്പോൾ വളരെ ക്ലിയറാണ്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതും. എന്നിട്ട് പൗലോ യോഹന്നാൻ അത് പറയുമ്പോൾ അവിടെ ഒരു പ്രൊവിഷൻ ഉണ്ട്, നിങ്ങൾക്ക് പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കഴിയും. എന്നാൽ നിങ്ങൾ പാപം ചെയ്തുവെങ്കിൽ അതോടുകൂടി കാര്യങ്ങൾ തീരുന്നില്ല. അവിടെ അതോടെല്ലാം പൂട്ടിക്കെട്ടി നിങ്ങൾ വീട്ടിൽ പോകണമെന്നല്ല പറയുന്നത്. എന്നാൽ നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മളുടേതിനെ മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പ്രായശ്ചിത്തമാകുന്നു. അതാണ്. എന്നാൽ അതേപോലെ തന്നെ ആണ് 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വാക്യത്തിന്റെ വ്യത്യാസമുണ്ട്. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ എന്നാണ് പറയുന്നത്. 6-ാം വാക്യത്തിലും പറയുന്നത് അവൻ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ രണ്ടും ഒരേ വാക്യമാണ്, എന്നാൽ ഇംഗ്ലീഷ് വ്യത്യാസമാണ്. യോഹന്നാന്റെ 3-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ ജനിച്ചവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്നാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പാപത്തിൽ അവൻ തുടരുകയില്ല, അവൻ പാപം പ്രാക്ടീസ് ചെയ്യാൻ നിർത്തുന്നു, അവൻ നീതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, അങ്ങനെ അവൻ നീതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അന്നേരം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് പാപത്തെ ജയിക്കാനായിട്ട് കഴിയും. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ഫറവോനിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്കാണ് കനാലിൽ കയറാനെങ്കിൽ കഴിയുന്നത്. അവര് വേണമെങ്കിൽ കനാലിൽ കയറാതിരിക്കാം അവിശ്വാസം കൊണ്ട്. എന്നാൽ ആദ്യത്തെ കാര്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കിയവന് മാത്രമേ, ആ ട്രൂത്ത് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ മനസ്സിലായവന് മാത്രമേ തന്റെ ആയുധങ്ങളെ, തന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായിട്ട് ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതായത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാപ ഹൃദയം മാറ്റപ്പെട്ടു, പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, നിങ്ങൾ സ്വതന്ത്രരായി എന്ന് അറിയുന്ന ഒരുത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അവന് പിന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അവന്റെ ബൈ ഫെയ്ത്ത്, ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസത്താൽ അവൻ ആ സത്യം മനസ്സിലാക്കി അവന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കർത്താവിനോട് അനുരൂപമാകുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് അവൻ അവരുടെ ചിന്തകളെ, അവരുടെ മനസ്സിനെ കർത്താവിന്റെ അനുസരണത്തിലേക്ക് പിടിച്ചടക്കാൻ കഴിയും ഈ ട്രൂത്ത് മനസ്സിലാക്കിയ വ്യക്തികൾ. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഈ വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകണം. എഫേസ്യലേഖനം 4:23, കൊലോസ്യലേഖനം 3:10, 2 കൊരിന്ത്യർ 10:5, ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് നമ്മളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക, മനസ്സിനോട് പോരാടുന്ന ചിന്തകളെ പിടിച്ചടക്കുക, നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ രൂപാന്തരം. റോമാലേഖനം 12:2 നമ്മൾ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചതാണ്. എഫേസ്യലേഖനം 4:23, കൊലോസ്യലേഖനം 3:10, 2 കൊരിന്ത്യർ 10:5, ഈ വാക്യങ്ങളിലെല്ലാം ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യമാണ് യേശു ക്രിസ്തുവും പറഞ്ഞത്. ഈ കാര്യം തന്നെയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞത്, ഓരോ ദിവസവും ഞങ്ങളുടെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക, തന്നെത്താൻ ത്യജിക്കുക, സ്വയജീവനെ കളയുക എന്ന് ഡിഫറന്റ് ആയിട്ടുള്ള വാക്യങ്ങളിൽ കൂടി കർത്താവും കർത്താവിന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം, അങ്ങനെ പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾ ഇതൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ അവർക്ക് കഴിയുമെന്നാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-25, മർക്കോസിന്റെ സുവിശേഷം 8-34-35, ലൂക്കോസിന്റെ സുവിശേഷം 14-26-27 ഈ വാക്യങ്ങളിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക, തന്നെത്താൻ ത്യജിക്കുക, സ്വയജീവനെ കളയുക, ഈ വാക്യങ്ങൾ കൂടി കർത്താവ് ഇതാണ് പറഞ്ഞത്. ഈ കർത്താവ് ഈ പറഞ്ഞ കാര്യത്തെയാണ് അപ്പോസ്തലന്മാരുടെ ലേഖനത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ജഡത്തെ ക്രൂശിക്കുക, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്കൾ, ഗലാത്യലേഖനം 5-24 ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വാക്യം എടുത്ത് വായിക്കാം. റോമാലേഖനം 5:8-12-13 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയാണ് ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി, അതുകൊണ്ട് പാപത്തിന് നിങ്ങളുടെ മേൽ ശക്തിയില്ല, ജഡത്തിന് നിങ്ങളെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ജഡത്തെ അനുസരിക്കാനായിട്ട് യാതൊരു ഒബ്ലിഗേഷനും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബ്രദറൻ, വി ആർ അണ്ടർ നോ ഒബ്ലിഗേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് വി ആർ അണ്ടർ നോ ഒബ്ലിഗേഷൻ നോട്ട് ടു ദ ഫ്ലഷ് ടു ലീവ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. ജഡത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് ഒബ്ലിഗേഷൻ ഇല്ല, എന്റെ പേര് അതിന് അധികാരമില്ല, ഞാൻ സ്വതന്ത്രനായി എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറഞ്ഞിരിക്കുക, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ വീക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ജഡത്തെ അനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ സൗകര്യം, പക്ഷേ അതിന് ഒബ്ലിഗേഷൻ നിങ്ങൾക്കില്ല. പിശാചിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. യു ആർ റിലീസ്ഡ് ഫ്രം സാത്താൻസ് പവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇതാണ് അടുത്ത കാര്യം. കർത്താവ് പറഞ്ഞ അതേ കാര്യം അപ്പോസ്തലന്മാർ റിപ്പീറ്റ് ചെയ്യുകയാണ്. കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം അവിടെ പ്രചരിക്കുകയാണ്.
ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും.
അവിടെ പറയുന്നത് നിങ്ങളുടെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. ഇവിടെയും ഓർഡർ കറക്റ്റാണ്. മുകളിലത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടുവെന്നും നിങ്ങളുടെ പാപശരീരം ഉരിഞ്ഞു കളയപ്പെട്ടു എന്നും, ഈ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളയപ്പെട്ടു എന്നും, ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെന്നും, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റുവെന്നും, യേശു ക്രിസ്തു നിങ്ങൾ വസിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ ഡെയർഫോർ പറഞ്ഞിരിക്കുകയാണ്, ദുർനടപ്പ്, അശുദ്ധി, ഇങ്ങനെയുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. അവിടെ പറയും ക്രിസ്തുയേശുവിനുള്ളവർ അവരാണ് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. ഇതും പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് എപ്പോഴാണ് നടക്കുന്നത്? ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ട്രൂത്ത് മനസ്സിലായ വ്യക്തികൾക്ക്, ആ സത്യം മനസ്സിലായ വ്യക്തികൾക്ക്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം വിശ്വസിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾക്ക്, അന്നേരം അവിടെ ഉപദേശമുണ്ട്, ഉപദേശ രൂപമുണ്ട്, അത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അത് ഹൃദയപൂർവ്വം വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട്. അന്നേരം ഈ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഉപദേശം പഠിപ്പിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ, ആ ഉപദേശം പഠിപ്പിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ആ ഉപദേശമാണ് ക്രൂശിന്റെ വചനം. അത് പഠിപ്പിക്കാത്തത് കൊണ്ട് ആൾക്കാർ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാവുകയില്ല. സ്വതന്ത്രരായവരാണെങ്കിൽ പോലും അത് മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ട് അവർക്ക് ജഡത്തെ, അവരുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല, ജഡത്തെ ക്രൂശിക്കാൻ കഴിയുകയില്ല. പിന്നെ അതിന്റെ ഓൾട്ടർനേറ്റീവായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ് എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതാണ് കൊലോസ്യലേഖനം അതിന്റെ മേളത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാനുഷികമായിട്ട് നിയമങ്ങൾ, തൊടരുത്, പിടിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള നിയമങ്ങളിൽ കൂടി ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അന്നേരം ക്രിസ്ത്യൻ ടീച്ചിങ് അതല്ല, പുതിയ നിയമത്തിന്റെ സന്ദേശം അതല്ല. അന്നേരം ഗലാത്യലേഖനം ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുയേശുവിനുള്ളവർ അതിന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൽ തുടർച്ചയായി യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിരിക്കുന്ന കാരണം, ജഡത്തെ ക്രൂശിക്കുക, ക്രൂശിയെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക, അവനിൽ വസിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ഇതെല്ലാം ഒരേ കാര്യം പല രീതിയിൽ എഴുതിയിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ട്രൂത്ത് മനസ്സിലാക്കി ആ ട്രൂത്തിൽ വിശ്വസിക്കുകയും ആ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിന്റെ ആ സ്വാതന്ത്ര്യത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ശക്തിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഓരോ ദിവസവും ലോകത്തിന് അനുരൂപമായിരുന്ന നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരുന്ന് കർത്താവിന് അനുരൂപമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി കർത്താവിന് സമർപ്പിക്കാൻ കഴിയും. റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാൻ കഴിയും. അതാണ് റോമാലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, നീതിക്ക് ദാസന്മാരായിട്ടു, അതുകൊണ്ട് പറയാണ് നിങ്ങളുടെ അവയവങ്ങളെ ഒരിക്കൽ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളായി സമർപ്പിച്ച പോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. അങ്ങനെ നമ്മൾ സമർപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി പ്രവർത്തിക്കുകയും നമ്മളിൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. 2 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിച്ചിട്ട് അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അവർ പറയുന്നത്, അപ്പോസ്തലന്മാർ പറയുന്നത്. അന്നേരം സുവിശേഷത്തിന്റെ മെസ്സേജ് വളരെ ക്ലിയറാണ്. 3-ാം അധ്യായം പുതിയ ഉടമ്പടിയുടെ സന്ദേശത്തെപ്പറ്റിയാണ്. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, ദർ ഇസ് ലിബർട്ടി ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നാൽ മൂടുപടം നീങ്ങി മുഖത്തു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ, ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നാം കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി ഇൻ ടു ദ സെയിം ഇമേജ്, ദൈവത്തിന്റെ ഒറിജിനൽ ഉദ്ദേശത്തിലേക്ക്. അങ്ങനെയാണ് ദൈവത്തിന്റെ റെസ്റ്റോറേഷൻ പ്രോസസ് നടക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ദൈവവചനത്തിലെ സുവിശേഷം എന്നത് ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതിയിലേക്ക് മനുഷ്യനെ തിരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിൻ്റെ ഓർഡറുണ്ട്, അതിന്റെ ഉപദേശ രൂപമുണ്ട്. എന്നാൽ ഉപദേശമൊന്നും ആവശ്യമില്ല, ഇല്ലെങ്കിൽ ഉപദേശമൊന്നും കാര്യമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആയി തീരും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഹൃദയപൂർവം ഈ സത്യങ്ങൾ മനസ്സിലാക്കുകയും ആ സത്യത്തിനെ അനുസരിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കുകയും ആ സത്യം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഇത് നടക്കും എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരുടെ ജീവിതത്തിൽ ഈ രീതിയിൽ ഇത് നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോസ്തലന്മാർ എഴുതുന്നത്, ക്ലിയറായിട്ട് എഴുതുന്നത്. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിച്ചപ്പോഴാണ് നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത്, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വെളിപ്പെട്ട് കിട്ടിയത്. അങ്ങനെയുള്ളവർക്ക് പറയാണ് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അനുദിനം കർത്താവിന് മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക, നമ്മുടെ അവയവങ്ങളെ അനുദിനം കർത്താവിന്റെ ആയുധങ്ങളായി സമർപ്പിക്കുക. തിരിച്ച് ഓർഡർ ആദ്യമേ ഒരാളുടെ അടുത്ത് പോയി നിങ്ങൾ അവയവങ്ങളെ സമർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിയില്ല. കാരണം അവനറിയത്തില്ല അവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യനായെന്ന് പോലും. ഞാൻ പറഞ്ഞാണെന്ന് അറിയത്തില്ല, അമേരിക്കയിൽ എബ്രഹാം ലിങ്കനാണ് ഈ അടിമത്വം അബോളിഷ് ചെയ്തത്, ഇല്ലെങ്കിൽ നിയമം പാസ്സാക്കിയത്. എബ്രഹാം ലിങ്കൻ ഈ നിയമം പാസ്സാക്കി ഈ ഡിക്ലറേഷൻ നടത്തി കഴിഞ്ഞിട്ടും വർഷങ്ങളോളം അമേരിക്കയിൽ അടിമ വ്യാപാരം തുടർന്നിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൂത്ത് ഈ അടിമ വ്യാപാരികൾ അടിമകളെ അറിയിച്ചില്ല. നിയമം വന്നു എന്നുള്ളതും ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം വന്നു എന്നുള്ളതും ഇവരറിയാതിരുന്നതുകൊണ്ട് ഇവർ അടിമകളായിട്ട് തന്നെ തുടർന്നു. ഇതേ കാര്യമാണ് ഇന്നും നടക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാതിരിക്കുമ്പോൾ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചുവെന്നും ക്ഷമിക്കപ്പെട്ടുവെന്നും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്നുമുള്ളത് എല്ലായിടത്തും പ്രസംഗിക്കുന്ന സുവിശേഷം തന്നെയാണ്, അത് യഥാർത്ഥ സുവിശേഷം തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിങ്ങൾ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടുവെന്നും കർത്താവ് നിങ്ങളെ യേശുക്രിസ്തുവിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ പാപഹൃദയത്തെ നീക്കി നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ആയുധങ്ങളാക്കി, ഇല്ലെങ്കിൽ മനസ്സിനോട് പോരാടുന്ന ജഡത്തിന്റെ ചിന്തകളെ പിടിച്ചടക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധ ആയുധങ്ങളായി സമർപ്പിക്കാൻ കഴിയുമെന്നും കർത്താവ് നിങ്ങൾ കൂടി വെളിപ്പെടാൻ കഴിയുമെന്നുമുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ട് അനേകർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതാണ് അപ്പോസ്തലന്മാര് ക്ലിയറായിട്ട് പഠിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ട്രൂത്ത് യഥാർത്ഥത്തിൽ മനസ്സിലായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു പ്രശ്നമുണ്ട്. അവർ മാനുഷികമായിട്ടുള്ള വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ആ മാർഗം കണ്ടെത്തുന്നതിന് പകരം, അതിൽ കൂടി പോകുന്നതിന് പകരം മാനുഷികമായ മാർഗങ്ങളിലേക്ക് പോകും. മാനുഷികമായിട്ടുള്ള നിയമങ്ങളാൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ ഒരു ഡെയിഞ്ചറാണ് റോമാലേഖനം 6-ാം അധ്യായം പറഞ്ഞ ഇമ്മീഡിയറ്റ്ലി പൗലോസ് 7-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം. ആ കാര്യം നമുക്ക് ഇന്ന് ചിന്തിക്കാം. റോമാലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികളുടെ അടുത്ത് ഇവർക്ക് വേറൊരു ട്രൂത്ത് ഇവരത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവർക്ക് വരാൻ പോകുന്ന ഒരു ഡേഞ്ചർ മുൻകണ്ടിട്ട് അവരത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവർ ന്യായപ്രമാണത്തിന്റെ അടിമയായി തീരാനാണ് സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. എന്നാൽ ഇവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതിന് പകരം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നതിന് പകരം എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനാൽ പിടിക്കപ്പെടുകയും അത് പാലിക്കുകയും അങ്ങനെ ഒരു കൂട്ടരായി തീരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഇനി പൗലോസ് ഇതെഴുതുന്ന റോമയിലെ വിശ്വാസികൾക്കാണ്, ഇല്ലെങ്കിൽ യഹൂദ പാരമ്പര്യമുള്ള വിശ്വാസികളുടെത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നു പറഞ്ഞാണ് പറഞ്ഞത്. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാനിത് സംസാരിക്കുന്നു. നേരം ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ന്യായപ്രമാണം അറിയുന്ന വ്യക്തികളുടെത്താണ് പൗലോസ് ഇത് പറയുന്നത്. അവിടെ പറയുകയാണ് ഈ ലോ നിയമത്തിന് പ്രമാണത്തിന് ഒരു മനുഷ്യന്റെ മേൽ അധികാരമുള്ളത് എന്നുവരെയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു ഒരു ഭൂമിയിലെ ഒരു നിയമത്തിന് ഒരു മനുഷ്യന്റെ മേൽ അധികാരമുണ്ടത് എവിടം വരെ? എനിക്കിപ്പോ ഒരു 10-10,000 ഗേഡി കടവുണ്ട്, ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അയാൾ എനിക്കെതിരെ കേസും കൊടുത്തു, ഞാനങ്ങ് മരിച്ചുപോയി, പിന്നെന്ത് ചെയ്യും? എന്നെ കൊണ്ടുവന്ന് എന്റെ അടുത്തുനിന്ന് കേസ് വരടാക്കും, ഇല്ലെങ്കിൽ ഞാൻ ഒരാളെ കൊന്നു, എനിക്കെതിരെ വധശിക്ഷയും വിളിച്ചു, ഞാൻ അതിനു മുമ്പ് ഒരു വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ എന്നെ തൂക്കിക്കൊല്ലവും ഇല്ല. അന്നേരം എങ്ങനെയാണ് ഒരു നിയമത്തിന് സാധുതയുള്ളത് എവിടെ വരെയാണ്? ആ ജീവിതം അത് വളരെ ക്ലിയറാണ്. അന്നേരം പൗലോസ് എക്സാമ്പിൾസ് വളരെ ക്ലിയർ ആക്കുകയാണ്. നിയമത്തിന് അധികാരം ഒരു മനുഷ്യനിലുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ. ഇവിടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മോശയിക ന്യായപ്രമാണവും അത് ലംഘിച്ചാലുള്ള ശാപവും ആണെങ്കിൽ, സാധാരണ മോശയുടെ ന്യായപ്രമാണം ബാധകമല്ലാത്ത രക്ഷിക്കപ്പെട്ട സാധാരണ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തം ശക്തി കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് ശ്രമിക്കുകയും അതിൽ എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വഴി ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷമോ രക്ഷിക്കപ്പെട്ടതിന് മുമ്പോ അതിന് ശ്രമിക്കുകയും അതിൽ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കണ്ടംനേഷനുമാണ് ഇതിലുള്ള വിഷയം. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. ഈ രണ്ട് രീതിയിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. ലോ എന്നത് പ്രമാണമെന്നത് ന്യായപ്രമാണമെന്നത് രണ്ട് രീതിയിലാണ് ആപ്ലിക്കബിൾ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അതിന് ശാപവും, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എഫേർട്ടിൽ കൂടി ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അതിൽ കൂടി ഉണ്ടാകുന്ന കണ്ടംനേഷനുമാണ്. ഇതിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിടുവിച്ചത്. പാപത്തിൽ നിന്ന് മാത്രമല്ല ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്നുള്ള ഒരു സത്യം ഇവർ മനസ്സിലാക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതും പലർക്കും അറിയത്തില്ല. ഈ വിശുദ്ധി പഠിപ്പിക്കുന്ന പല ആൾക്കാരും യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിൽ നിന്ന് വീണ്ടും ജനിച്ചൊരുവൻ സ്വതന്ത്രനായി എന്നുള്ള സത്യം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത്. അവിടെ പൗലോസ് പറയുന്നത് സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാനിത് സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തോളം ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ന്യായപ്രമാണത്തിന് അവന്റെ മേലുള്ള അധികാരം നീക്കപ്പെടുക. അതോടുകൂടി അവൻ അതിന്റെ കണ്ടമിനേഷനിൽ നിന്നും അതിന്റെ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം കൺവിലേഷനായിട്ട് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്നത് ഈ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ തുടർച്ചയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദെയർഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും അതിന്റെ കണ്ടംനേഷനിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാം ദൈവം വിടുവിച്ചു. കാരണം ന്യായപ്രമാണത്തിൽ നിന്ന് തന്നെ ദൈവമക്കളെ യേശു ക്രിസ്തുവിനോടുകൂടി മരിച്ചപ്പോൾ സ്വതന്ത്രനാക്കി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരുവൻ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നത്? ഇവൻ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നത് പാപത്തിൽ നിന്ന് സ്വതന്ത്രനായ അതേ പ്രിൻസിപ്പിളിൽ തന്നെയാണ്. കാരണം യേശു ക്രിസ്തുവിനോട് കൂടി നാം മരിച്ചപ്പോൾ നാം പാപത്തിൽ നിന്ന് മാത്രമല്ല ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനായി. കാരണം എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഗലാത്യ ലേഖനം അതിന്റെ 4-ാമത്തെ വാക്യം ഈ കാര്യങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പഠിപ്പിക്കുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ പറയണം, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി മാത്രമല്ല അയച്ചത്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ ഐസയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ പാപം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്ത്രീയുടെ സന്തതിയായിട്ട് അവൻ വന്നെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ അവിടെ അങ്ങനെ മാത്രമല്ല വന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കാൻ തന്നെയാണ്. എന്നാൽ രണ്ട് എഫക്റ്റ് അവിടെ തന്നെ പറയുകയാണ്. ഒന്ന്, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും സ്ഥാപിക്കാൻ വേണ്ടി യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്നു. യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്ന് ന്യായപ്രമാണം പൂർണ്ണമായിട്ട് നിവർത്തിച്ചതുകൊണ്ട് ന്യായപ്രമാണത്തിന് ഇനി ഒരുത്തനെ കണ്ടംനേഷൻ ചെയ്യാൻ, അവനെ പിടിക്കാനായിട്ട് അവന്റെ മേൽ അധികാരം ഇല്ല, അവൻ സ്വതന്ത്രനായി എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇതൊരു ഇത് ലീഗലി യു ആർ ഫ്രീ, ലീഗലി യു ആർ ഫ്രീഡ് ഫ്രം ദ ലോ എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള പുതിയ ഉടമ്പടിയുള്ള സന്ദേശം. എന്നിട്ട് ഇത് പൗലോസ് ഒരു വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. രണ്ടാമത്തെ വാക്യം, ഭർത്താവുള്ള സ്ത്രീ, വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിപ്പിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്ത് ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവൻ. എന്നാൽ ഭർത്താവ് മരിച്ചാൽ അവൾ വിവാഹ നിയമത്തിൽ നിന്ന് ഷീസ് ഫ്രീഡ് ഫ്രം ദ ലോ. എന്താണ് പറയുന്നത്? ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ഭർത്താവ് ആരാണ്? ആരാ അവിടെ പറഞ്ഞിരിക്കുന്ന ഭർത്താവ്? ആരാ? ന്യായപ്രമാണമല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഭർത്താവ് ന്യായപ്രമാണമല്ല, അവിടെ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. ആരാ മരിച്ചത്? ആരാ ആരാണ് മരിച്ചതെന്ന് നമ്മൾ നേരത്തെ അത്യാവശ്യം വായിച്ചത്. ആരാ മരിച്ചത്? പഴയ മനുഷ്യനാണ് മരിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവന്റെ മേൽ ന്യായപ്രമാണ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യനാണ് മരിച്ചത്. ഈ ഭർത്താവ് എന്ന് പറഞ്ഞത് പഴയ മനുഷ്യനാണ്. ഈ പഴയ മനുഷ്യന്റെ മുകളിലായിരുന്നു ന്യായപ്രമാണത്തിന്റെ ബന്ധനമുണ്ടായിരുന്നത്. അവിടെ പറയുകയാണ്, ആ ഭർത്താവ് മരിച്ചതോടുകൂടി അവൾ ആ ഭർത്താവിൽ നിന്നും സ്വതന്ത്രനായി ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനായി എന്നുള്ളിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലും അവർ വേറെ പുരുഷനായാലും വ്യഭിചാരിണി എന്ന് വരാത്ത വണ്ണം അവൾ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കും. അന്നേരം പൗലോസ് പറയുന്നത് വളരെ ക്ലിയറാണ്. ഈ മാരേജിന്റെ എക്സാമ്പിള് പൗലോസ് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാരേജ് എല്ലാ കാലത്തും എല്ലാ കൾച്ചറിലും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്, എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഒരു മാരേജിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. അന്നേരം പൗലോസ് പറയുകയാണ്, വളരെ ക്ലിയറാണ്, രണ്ടു പേർക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാർ ഉണ്ടാവാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ, വളരെ ക്ലിയറാണ്. എന്നിട്ട് ആർക്ക് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരാൾ മരിക്കുമ്പോൾ മാത്രമേ വേറൊരാളുടെ അടുത്ത് ഈ വ്യക്തിക്ക് സ്വതന്ത്രമായി കല്യാണം കഴിക്കാനായിട്ട് കഴിയുള്ളൂ. രണ്ടുപേരും ഒരേ സമയം ഒരാളുടെ ഒരു സ്ത്രീയുടെ ഭർത്താവായിട്ട് ഇരിക്കാനായിട്ട് കഴിയത്തില്ല. ആരാണ് രണ്ടുപേർ? ഒന്ന് യേശുക്രിസ്തുവും ഒന്ന് പഴയ മനുഷ്യനുമാണ്. അന്നേരം പഴയ മനുഷ്യനും യേശുക്രിസ്തുവും ഒരേ സമയം ഒരു സ്ത്രീയുടെ ഇല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഭർത്താവായിരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് എന്തു ചെയ്തു? കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, ആ ഭർത്താവ് മരിച്ചു, ഭർത്താവ് മരിച്ചതോടുകൂടി ഈ സ്ത്രീ ഭർത്താവിൽ നിന്നും ഭർത്ത ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനായി. അതായത് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വ്യക്തി സ്വതന്ത്രനായിത്തീരുന്നു, ഇല്ലെങ്കിൽ മാരേജ് ഇസ് നള്ളിഫൈഡ്, ആ മാരേജ് കവനന്റ് ഇസ് ബ്രോക്കൺ. ഒരു മാരേജ് ബ്രേക്ക് ആവുന്നത് അത് ഒരു ഇതിൽ രണ്ടിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഭർത്താവ് മരിച്ചതോടുകൂടി, പഴയ മനുഷ്യൻ മരിച്ചതോടുകൂടി ഈ വ്യക്തി പാപത്തിൽ നിന്നും ഭർത്തൃന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനാവുക. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ മറ്റൊരു പുരുഷനോടുകൂടി ജീവിച്ചാൽ വ്യഭിചാരിണി എന്ന് പേർ വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ മറ്റൊരു പുരുഷനോടുകൂടി ആയാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം അവൾ നിയമത്തിൽ നിന്നും സ്വതന്ത്രയാകും. നിരപ്പെട്ടാണ് യു ആർ ഫ്രീ ഫ്രം ദ ലോ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പൗലോസ് പറയുന്ന എക്സാമ്പിൾ. പഴയ മനുഷ്യൻ മരിച്ചതോടുകൂടി ഈ എക്സ്റ്റേണൽ റൂൾസ് വഴി ഒരു മനുഷ്യനെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ലാതെയായി തീരുകയാണ്. അവൻ അതിൽ നിന്നും സ്വതന്ത്രനാവുകയാണ്. നമ്മൾ അതാണ് ഗലാത്തി ലേഖനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ കീഴ് വന്നു, ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം സ്വതന്ത്രരായിത്തീരാനായിട്ടാണ്. അങ്ങനെ സ്വതന്ത്രനായി തീരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, സ്വതന്ത്രരാകുന്നു, സ്വതന്ത്രരായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അടുത്ത വാക്യം, നാലാമത്തെ വാക്യം.
അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ ഫലക്കായി മാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവൻ ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സമ്മർദ്ദമായി മരിച്ചിരിക്കുന്നു.
അവിടെ പറയുകയാണ്, യു ആർ ഡൈഡ് ടു സിൻ എന്ന് റോമാലേഖനം ആറാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, റോമാലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആറാമത്തെ വാക്യത്തിൽ ഇവിടെ എല്ലാം പറയുകയാണ്, യു ഡൈഡ് ടു സിൻ എന്ന് പറഞ്ഞ അതേപോലെ പറയുകയാണ്, യു ഡൈഡ് ടു ഇതല്ലോ കാരണം പറഞ്ഞാൽ, പഴയ മനുഷ്യൻ മരിച്ചതോടുകൂടി അവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി. ഇമ്മീഡിയറ്റ്ലി സൈമൾട്ടേനിയസ്ലി ഹി ഈസ് ഫ്രീഡ് ഫ്രം ദ ലോ വിച്ച് ഈസ് ബൗണ്ടഡ് ഓൺ ദ ഓൾഡ് മാൻ. അന്നേരം പഴയ മനുഷ്യനിൽ നിന്നും പാപത്തിൽ നിന്നും അവൻ സ്വതന്ത്രനായി. എന്തിനാണ് സ്വതന്ത്രനായത്? അതാണ് പൗലോസ് റോമൻ 6 പറഞ്ഞിരിക്കുന്ന കാര്യം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്തിനാണ് സ്വതന്ത്രനായത്? എന്തിനാണ് സ്വതന്ത്രൻ? അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്ക് മാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ മറ്റൊരുവനാകേണ്ടത്. എന്തിനാണ് നിങ്ങൾ സ്വതന്ത്രരായത്? എന്തിനാണ് നിങ്ങൾ സ്വതന്ത്രനായത് എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവുമായി മാരേജ് കവനിലേക്ക് അങ്ങനെ മാത്രമേ കടക്കാനായിട്ട് കഴിയത്തുള്ളൂ. ലീഗലി ഒരുവന് യേശു ക്രിസ്തുവുമായി മാരേജ് കവനിലേക്ക് കടക്കണമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ കാന്തയായി തീരണമെങ്കിൽ, ഹി നീഡ് ടു ഫ്രീഡ് ഫ്രം ദ ലോ ആൻഡ് ഫ്രം ദ സിൻ. ഇത് രണ്ടും ക്രൂശിലെ മരണത്തിൽ കൂടി കർത്താവ് സാധിച്ചു. ഇതാണ് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിന്നെ രക്ഷിക്കപ്പെട്ട ഒരുവൻ ഇനി എക്സ്റ്റേണൽ റൂൾസ് അല്ല ഇവനെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുകയാണ് പൗലോസ്. അവിടെ അവനെ നിയന്ത്രിക്കേണ്ട എന്താണ് എന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ പൗലോസ് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്തിനാണ്? വേറൊരുത്തനാകേണ്ടതിന് ക്രിസ്തുവിന്റെ ശരീരം നിമിത്തം യു ആർ ഡൈഡ് ടു സിൻ. കാരണം യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ സ്ത്രീയുടെ സന്തതിയായി മാത്രമല്ല വന്നത്, ന്യായപ്രമാണത്തിന്റെ കീഴാണ് വന്നത്. ന്യായപ്രമാണം ഫുൾഫില്ല് ചെയ്തിട്ട് ആ നീതി നമുക്ക് തന്ന് നമുക്ക് ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് പറയുക? നാം ദൈവത്തിന് എന്തിനുവേണ്ടി? ആ ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യേശു ക്രിസ്തുവിനോട് കൂടി ചേരുന്നത്? എന്തിനാണ് വേണ്ടിയിട്ടാണ്? എന്തിനായിട്ടാണ് അവിടെ ചെയ്യുന്നത്? ആ ഫലം കഴിക്കും. എന്തോ ഫലം? ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയുന്നു എന്താണ്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ലവ് റിലേഷനിലേക്ക് ഒരു വ്യക്തി റെസ്റ്റോർഡ് ആവുക, ആ കവനന്റിലേക്ക് കയറുമ്പോൾ, ആ മാരേജിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? അവൻ ഫലം കഴിക്കണം. അങ്ങനെ ഫലം കഴിക്കാൻ കഴിയത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം. ഈ ന്യായപ്രമാണത്തിന്റെ പ്രശ്നം എന്താണെന്നുള്ള പൗലോസ് പറയാണ്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരുവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ ഈ എക്സ്റ്റേണൽ റൂൾസ് കൊണ്ട് പറ്റില്ല. എക്സ്റ്റേണൽ റൂൾസ് കൊണ്ട് ഇങ്ങനെ കുറേയൊക്കെ എക്സ്റ്റേണലി വിശുദ്ധനായിട്ട് നിർത്താൻ വേണ്ടി കഴിക്കുന്നു. അകത്ത് നിന്ന് ഫലം കഴിക്കും. രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും രക്ഷിക്കപ്പെട്ടതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും കഴിയില്ല. അവിടെ പറയുകയാണ്, നിങ്ങൾക്കോ അതൊരു ട്രൂത്ത് മനസ്സിലാക്കണം. യു ആർ ഫ്രീഡ് ഫ്രം ദ ലോ. എന്നിട്ട് നിങ്ങൾ യേശു ക്രിസ്തുവുമായി വിവാഹ ബന്ധത്തിലേക്ക് കടന്നു. അവിടെ നിയമമല്ല പിന്നെ നിയന്ത്രിക്കുന്നത്. എന്താണ് പിന്നെ? പിന്നെന്താണ് നിയന്ത്രിക്കുന്നത്? പിന്നെ ഇറ്റ് ഈസ് എ ലവ് റിലേഷൻ. അതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ? ഉൽപ്പത്തിയിൽ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ ഈ ഓർഡറിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. നേരം ഫ്രൂട്ട് ഉണ്ടാകുന്നു. ഉൽപ്പത്തിയിൽ അങ്ങനെയായിരുന്നു. ഉൽപ്പത്തിയിൽ നിയമങ്ങളായിരുന്നില്ല. ഉൽപ്പത്തിയിൽ ഉണ്ടായിരുന്ന ആകപ്പാട് ഒരു നിയമം ഉള്ളായിരുന്നു. എന്താണ് അതിനെ നിയമം എന്ന് പറയാമെങ്കിൽ, സ്വന്തം ഇഷ്ടം ചെയ്യരുത്, കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം, അത്രേ ഉള്ളൂ അല്ലേ? നന്മ തിന്മകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും പൂർണ്ണമായിട്ട് അവനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ള സിമ്പിൾ ഗോസ്പലാണ് ഉൽപ്പത്തിയിലുണ്ടായിരുന്നത്. അതേ ഇതിലേക്കാണ് ദൈവം മനുഷ്യൻ റെസ്റ്റോർ ചെയ്യുന്നത്. അവിടെ പറയുന്നതൊക്കെയാണ് കർത്താവുമായിട്ടൊരുവൻ അബൈഡ് ചെയ്യുമ്പോൾ, കർത്താവിന്റെ ആ ലവ് റിലേഷനിലേക്ക് വരുമ്പോൾ, ആ ലവ് ഫെയ്ത്ത് ആ റിലേഷനിലേക്ക് വരുമ്പോൾ, പിന്നെ ഇവനെ എക്സ്റ്റേണൽ റൂൾസ് അല്ല നിയന്ത്രിക്കുന്നത്. എക്സ്റ്റേണൽ റൂൾസ് ഇവനെ നിയന്ത്രിക്കേണ്ട ആവശ്യവുമില്ല. അതിനിവനെ കണ്ടെപ്റ്റ് ചെയ്യാനും കഴിയില്ല. കാരണം പിന്നെ കർത്താവ് അവനിൽ വസിക്കുകയും കർത്താവ് അവനിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുകയും ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഇതാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന കർത്താവ് അതാണ് പറഞ്ഞിരിക്കുന്നത്. 15-ൽ പറഞ്ഞിരിക്കുകയാണ്, 4-ാമത്തെ വാക്യം, എന്നിൽ വസിപ്പിൻ, അബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു, ഞാൻ നിങ്ങളിൽ വസിക്കും. അതാണ് കർത്താവ് റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന്റെ ഫലത്തിനായിക്കുമാർ വേറൊരുവന് വേറൊരുവനിലേക്ക് ചേരേണ്ടത്. കർത്താവുമായിട്ട് ചേർന്ന് കർത്താവ് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങി. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായിക്കും. പത്താമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കുന്ന പറഞ്ഞിരിക്കുന്നു. അബൈഡ് ഇൻ ഹിസ് ലവ്. ഇതാണ് പുതിയ ഉടമ്പടിയുടെ സന്ദേശം. യേശുക്രിസ്തുവുമായി ഒരു റിലേഷനിലേക്ക് വരിക, ആ റിലേഷനിൽ നിന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങളുണ്ടാകുന്നത്, അതിൽ നിന്നാണ് ഫലമുണ്ടാകുന്നത്. സ്നേഹം, വിശ്വാസം, ഒബീഡിയൻസ്, അങ്ങനെ ലവ്, ഫെയ്ത്ത്, ഒബീഡിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു ചെയിനിലേക്ക് വീണ്ടും ഒരു വിശ്വാസം റെസ്റ്റോർഡ് ആവുകയാണ്. അങ്ങനെ അവരിൽ കൂടി കർത്താവ് കർത്താവിന്റെ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ, അങ്ങനെ ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, യു ക്യാൻ ഡു നത്തിങ് വിതൗട്ട് മീ. നിങ്ങൾ എത്ര നിയമം പഠിപ്പിച്ചാലും, എത്ര വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡുകൾ പഠിപ്പിച്ചാലും, എത്ര പ്രമാണം പഠിപ്പിച്ചാലും, ഇപ്പൊ ചിലതൊക്കെ പറയുന്നുണ്ട് പ്രമാണത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ്. എന്ത് പ്രമാണം? പൗലോസ് പറയാണ്, വി ആർ, ഞങ്ങൾ പുതിയ ഉടമ്പടി ശുശ്രൂഷകന്മാരെന്നാണ്. പലർക്കും ഇതൊന്നും അറിയില്ല. പലരും വിശുദ്ധി വിശുദ്ധി എന്ന് കേൾക്കുമ്പോഴേക്കും ആൾക്കാർ വിചാരിക്കുന്നത് ഭയങ്കര കാര്യം. എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാകുന്നത്? എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ എക്സ്റ്റേണൽ റൂൾസ് വഴി ഒരുത്തനെ വിശുദ്ധനാക്കാൻ കഴിയുമെന്നാണോ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം കഴിയും? ഇമ്പോസിബിൾ. കർത്താവ് പൗലോസ് പറയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിന് നിങ്ങൾക്ക് ന്യായപ്രമാണത്തിന് കീഴിൽ കഴിയത്തില്ല, പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം. എന്നാൽ ഒരുവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ, കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ, അവൻ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ, കർത്താവ് അവനിൽ വസിച്ചുകൊണ്ട്, അങ്ങനെയാണ് യേശുക്രിസ്തു ജീവിച്ചത്. യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് വന്നതെങ്കിൽ പോലും കർത്താവ് ജീവിച്ചത് ആ റിലേഷനിലാണ്. കർത്താവ് വളരെ പ്രതിക്കുകയാണ്, അതുകൊണ്ട് സ്വർമാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുകയാണ്. ഫലം കായ്ക്കുക എന്നുള്ളതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. കർത്താവ് പുറകെ ഒരു മാർഗവും പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയാത്തവരും ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഇവിടെ പ്രതിക്കുകയാണ്, യേശു ക്രിസ്തുവുമായി ആ സ്നേഹബന്ധത്തിലേക്ക് വരികയും കർത്താവ് വസിക്കുകയും ചെയ്യാത്തിടത്തോളം നിങ്ങൾക്ക് ഫലം കായ്ക്കുക എന്നുള്ളത് കഴിയുകയില്ല. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നത് കുറെ എക്സ്റ്റേണൽ റൂൾസ് പഠിപ്പിക്കുകയും അത് ചെയ്യുകയും അങ്ങനെയുള്ള വിശുദ്ധി പാലിക്കുകയുമാണ്. അതിൽ ഇവിടെ പ്രതിക്കുകയാണ്, നിങ്ങളും ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. യു ഡൈഡ് ടു സിൻ ആൻഡ് യു ഡൈഡ് ടു ദ ലോ. അടുത്ത വാക്യം പറയാണ്, എന്താണ് ന്യായപ്രമാണം ഉളവാക്കുന്നത്? ന്യായപ്രമാണത്തിൽ അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത വാക്യത്തിൽ പറഞ്ഞു, അഞ്ചാമത്തെ വാക്യം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് മുമ്പത്തെ കാര്യം പറഞ്ഞിരിക്കും. പാപജഡത്തിലായിരുന്നപ്പോൾ, പാസ്റ്റ് ടെൻസ്, അവിടെ ആയിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായത് എന്താണ്? ന്യായപ്രമാണം അത് ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് റോമലേഖനത്തെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത് തന്നെ. അത് സ്വാഭാവികമാണ്, നമുക്കറിയാം അല്ലേ? മോഹിക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് മോഹം ഉണ്ടായത്. റോമല ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകാനായിട്ട് സമയമില്ല. ഞാൻ ഈ വാക്യങ്ങളൊക്കെ അതിന് മുമ്പ് എടുത്തിട്ടുള്ളതാണ്, വേഴ്സ് ബൈ വേഴ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അവിടെ പറയുകയാണ്, ന്യായപ്രമാണം ഉളവാക്കിയത് പാപരാഗങ്ങളാണ് അല്ലേ? ന്യായപ്രമാണത്താൽ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകും. അങ്ങനെ ന്യായപ്രമാണം കൊണ്ടുവരുന്നത്, എക്സ്റ്റേണൽ ലോസ് കൊണ്ടുവരുന്നത് അകത്തുനിന്ന് അത് ചെയ്യാനായിട്ടുള്ള ശക്തി ഇല്ലാതെ വരുമ്പോൾ അതിനെതിരെ മത്സരിക്കാനായിട്ടുള്ള റിബല്യസ് നേച്ചറിനെ പുറത്തു കൊണ്ടിരിക്കുകയും മോഹം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അതിന്റെ മരണത്തിന്റെ ഫലങ്ങളായിട്ട് പുറത്തു വരികയാണ് ചെയ്തതാണ് ന്യായപ്രമാണം കൊണ്ട് കഴിയുന്നത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോഴോ, നൗ, മുമ്പ് ഇങ്ങനെയായിരുന്നു, നാം ജഡത്തിലായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു എന്നൊരു പറഞ്ഞിട്ട് പറയാണ്, ഇപ്പോഴോ നമ്മെ, വായിച്ചു അഞ്ചാമത്തെ, അവിടെ ക്ലിയർ ആണ്. റിപ്പീറ്റഡ്ലി പൗലോസ് പറയാണ്, യു ആർ ഫ്രീഡ്. നിങ്ങളെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം യു ആർ ഡെഡ് ആൻഡ് യു ആർ ഫ്രീഡ് ബൈ ഡെത്ത് ലീഗലി. ന്യായപ്രമാണത്തിന് നമ്മളെ പിടിക്കാനോ കണ്ടം ചെയ്യാനോ കണ്ടംനേഷനിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല, കഴിയത്തില്ല. അങ്ങനെ തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ടാണ് ക്രിസ്തുവേശുള്ളവർക്ക് ദേർ ഇസ് നോ കണ്ടംനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് നമ്മളിനി എങ്ങനെയാണ് കർത്താവിനെ സേവിക്കുന്നത്? കർത്താവിനെ സേവിക്കുന്നതിന്റെ കാര്യം ഒന്നാണ്, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? കഴിഞ്ഞ ദിവസം ഒരാൾ പറയാണ്, മരിച്ചു വീണാലും പ്രമാണത്തിന് വേണ്ടിയിരിക്കണം. എന്ത് പ്രമാണമാണ് പഠിപ്പിക്കുന്നത്? എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തി ഇടത് വാക്യം പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോഴോ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു. എത്ര പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കുന്നു? ഇവിടെ പറയാണ്, ഇന്ന് അക്ഷരത്തിന്റെ പഴക്കത്താലല്ല കൽപ്പനകളും എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കുന്നത് കൊണ്ടല്ല ഒരുവൻ വിശുദ്ധനാകുന്നത്. അങ്ങനെയല്ല ഒരു രക്ഷിക്കപ്പെട്ട ഒരുവൻ കർത്താവിനെ സേവിക്കേണ്ടത്. അവിടെ പറയുകയാണ് നാം അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ കർത്താവിനെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു. ഇതേ കാര്യമാണ് രണ്ട് കോരിന്ത്യരിലേക്ക് വരുമ്പോൾ പൗലോസ് പഠിപ്പിക്കുന്നത്. രണ്ട് കോരിന്ത്യർ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് ഞങ്ങൾ അവിടെ പ്രതിക്കുകയാണ്. അതിന്റെ ആറാമത്തെ വാക്യം, ഞങ്ങൾ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കും. ന്യായപ്രമാണത്തിനെ പറ്റിയാണോ അവിടെ പറയുന്നത്? വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ന്യൂ കവനന്റ്. ഇതാണ് പുതിയ ഉടമ്പടിയിൽ ശുശ്രൂഷകന്മാരെ ഓടിപ്പിക്കുന്നത്. എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വഴി ഒരുവനെ നിയന്ത്രിക്കാം എന്ന് ഒരുവൻ വിചാരിച്ചാൽ കുറേയൊക്കെ കഴിയും. നമുക്കും കുറേയൊക്കെ എക്സ്റ്റേണൽ വിശുദ്ധനായിട്ട് കഴിഞ്ഞു, അതുപോലെ കുറെ എക്സ്റ്റേണൽ വിശുദ്ധന്മാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ പൗലോസ് പറയാണ്, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ He made us adequate as the servants of the new covenant, not of the letter, but of the spirit. For the letter kills, but the spirit gives life. അവിടെ പറയാണ് അത് മരണശുശ്രൂഷയാണ്. അടുത്ത വാക്യത്തിൽ പറയാണ് കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ. അതിനൊരു തേജസ്സൊക്കെ ഉണ്ടല്ലേ വിശുദ്ധി ഹോളിനെസ് പ്രീച്ചേഴ്സിന്, എക്സ്റ്റേണൽ ഹോളിനെസ് പ്രീച്ചേഴ്സിന് കുറെ തേജസ്സൊക്കെ ഉണ്ട്. കേൾക്കാനൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ കേൾക്കാൻ. പക്ഷെ അതല്ല പുതിയ ഉടമ്പടിയ സന്ദേശം. ഇത് ആൾക്കാർക്ക് അറിയില്ല, ഇത് ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം വിശുദ്ധി എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ വരുന്ന എക്സ്റ്റേണൽ ഹോൾഡ്നെസ് അതല്ല യഥാർത്ഥത്തിലുള്ള വിശുദ്ധി. യഥാർത്ഥമുള്ള വിശുദ്ധി അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ആത്മാവിന്റെ ഫലങ്ങൾ വരികയും അങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. അപ്പോഴാണ് പുറത്ത് വ്യത്യാസം വരുന്നത്. അതാണ് ബൈബിള് പഠിപ്പിക്കുന്ന പ്രദേശം, അല്ലാത്ത പരീശന്മാരുടെ നീതിയാണ്. അതുകൊണ്ടാണ് കർത്താവ് വളരെ ക്ലിയറാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കർത്താവ് പറഞ്ഞ് കിണ്ടികിണ്ണങ്ങളുടെ അകം വെടിപ്പാക്കുക, അപ്പോൾ പുറവും വെടിപ്പുറവും. കർത്താവിന്റെ പ്രിൻസിപ്പിൾ അങ്ങനെയാണ്. ഒരുത്തൻ കർത്താവുമായിട്ട് വസിക്കുമ്പോൾ, കർത്താവിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലീഡ് ചെയ്യുകയാണ് ഓരോ കാര്യത്തിലും. അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അവൻ ജഡത്തിന്റെ പ്രവർത്തികൾ നിവർത്തിക്കുകയില്ല. അതല്ലേ ഗലാത്യരിലെ പ്രതിജ്ഞ, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ജഡത്തിന്റെ പ്രവർത്തികൾ നിവർത്തിക്കാതിരിക്കാൻ എന്താ മാർഗം? ഗലാത്യ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. 16-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. ജഡത്തിന്റെ മോഹം നിയന്ത്രിക്കാൻ എന്താ മാർഗം? എന്താ മാർഗം? ഒറ്റ മാർഗ്ഗങ്ങൾ, ഒന്ന് യേശു ക്രിസ്തുവിനോട് കുറിശിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുക, എന്റെ പാപഹൃദയം മാറ്റപ്പെട്ടു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ന്യായപ്രമാണത്തിന് സ്വതന്ത്രനായെന്ന് ഞാൻ തിരിച്ചറിയുന്നു, കർത്താവിൽ വസിക്കുന്നു, ആത്മാവിനനുസരിച്ച് നടക്കുന്നു, അപ്പോൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അതല്ലേ പറഞ്ഞിരിക്കുന്നു? ഇതിന്റെ ഓപ്പോസിറ്റാണ് കൊലോസിലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജഡത്തിന്റെ മോഹം നിവർത്തിക്കാൻ ഉള്ള ചേർ. എവിടെ പ്രതിജ്ഞ? കൊലോസിലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ, 22-23 വാക്യങ്ങൾ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തെ ജീവിച്ചിരിക്കുന്ന പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെങ്കിൽ ഇവയെല്ലാം ഉപയോഗത്തിൽ നശിക്കുന്നത് തന്നെ. ഇതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാൻ പ്രയോജനമുള്ളതല്ല. ഇത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു അല്ലെ. ഇതിനൊക്കെ പേരുണ്ട്, ജ്ഞാനത്തിന്റെ പേരുണ്ട്, വിശുദ്ധിയുടെ പ്രഭാഷകർ എന്നുള്ള പേരുണ്ട്. ഇങ്ങനത്തെ എക്സ്റ്റേണൽ തുടരുത്, പിടിക്കരുത്, ചെയ്യരുത്, പോകരുത് എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ആപ്ലിക്കബിൾ എവിടെയാണെന്ന് അറിയാമോ? ശിശുക്കൾക്ക്. അതാണ് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം ശിശുപാലകനായിട്ട് അനുഭവിച്ചത്, ക്രിസ്തുവുമായിട്ട് ഇതാണ് ഒരു പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്റെ അവന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ഒരു വ്യക്തിയെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാക്കി തീർക്കാൻ പറ്റണം. ഞാനതാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, തലയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. തലയ്ക്ക് പകരം നിന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇതാണ് ബൈബിൾ വിളിക്കുന്നത്. നേരെ തിരിച്ചു വരാം, റോമലയനത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ നാം സേവിക്കേണ്ടതിന്, നേരെ കർത്താവിനെ സേവിക്കണം, കർത്താവിനെ അനുസരിക്കണം. ഇതെല്ലാം പറയുന്നുണ്ട്. എങ്ങനെയാണ് എന്നുള്ളതാണ് വിഷയം. എങ്ങനെയാണ് എന്നുള്ളതാണ് ആൾക്കാർ കൊണ്ടുവന്ന് പ്രമാണം പഠിപ്പിക്കാൻ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പുതിയ ഉടമ്പടിയുടെ സന്ദേശം പഠിപ്പിക്കാതിരിക്കും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ നാം അവനെ സേവിക്കേണ്ടതിന്, നാം ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ പറഞ്ഞിരിക്കുകയാണ്, വി അവിടെ റിട്ടൺ കോഡ് അല്ല, രണ്ട് തരത്തിൽ ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ജീവിക്കാം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം, രക്ഷിക്കപ്പെട്ടതിന് മുമ്പോ, രണ്ട് തരത്തിൽ. രക്ഷിക്കപ്പെടുന്ന മുമ്പ് പിന്നെ ആപ്ലിക്കബിൾ. രക്ഷിക്കപ്പെട്ടതിന് ശേഷം രണ്ട് ടൈപ്പ് ഓഫ് ലൈഫ് ഉണ്ട്. എന്താണ് രണ്ട് ടൈപ്പ് ഓഫ് ലൈഫ്? ഒന്ന് പ്രമാണമനുസരിച്ച് ജീവിക്കാം, രണ്ട് ആത്മാവിനനുസരിച്ച് ജീവിക്കാം. ഇത് രണ്ടും രണ്ടാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഗലാത്തിയ വിശ്വാസത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്താൽ മറ്റേത് വീണു. ഒന്നുകിൽ നിങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെടുകയും നയിക്കപ്പെടുകയും, രണ്ട് വേ ഓഫ് ലൈഫ് ഇവരുടെ മുമ്പിൽ വരികയാണ്. ഒന്ന്, ഈദർ യു ലെഡ് ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർ യു ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, അവിടെയും ആത്മാവിന്റെ നിയമമുണ്ട്. അത് പുതിയ ഉടമ്പടിയുടെ സന്ദേശമാണ്. ദൈവം ഹൃദയങ്ങളിൽ എഴുതുന്ന പ്രമാണമാണ്. അതാണ് ഒരുവനെ നിയന്ത്രിക്കാനായിട്ട് പറഞ്ഞത്. അതാണ് പഠിപ്പിക്കുന്നത്. രണ്ട് തരത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാനായിട്ടിരിക്കും, ഇല്ലെങ്കിൽ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഒന്ന് കൊരിന്ത്യർ അതിന്റെ രണ്ടാമത്തെ അധ്യായം ഇതേ കാര്യങ്ങൾ തന്നെ പൗലോസ് പറഞ്ഞൊരു താഴേക്ക് വരുമ്പോൾ പറയാണ്, അതിന്റെ 11-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യം 10-ാമത്തെ വാക്യം അത്. ഇത് തുടർച്ചയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർ കൊടുത്തിരിക്കുന്നു.
ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആറിയും. അവണ്ണം തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവിലല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ.
ഉറപ്പാണ്, നാമോ ലോകത്തിന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ ഹൃദയം അറിയാൻ, ദൈവത്തിന്റെ ഹൃദയം അറിയാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ലഭിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തെ ആത്മാവിനനുസരിച്ച് നടക്കാനായിട്ട് പുതിയ ഉടമ്പടിയുടെ മെസ്സേജ്. അതാണ് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്തത്. ലോ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു രണ്ട് തരത്തിലാണ് അതിന്റെ ആപ്ലിക്കേഷൻ. ഇത് രണ്ട് തരത്തിലും ഒരു വ്യക്തിക്ക് വിശുദ്ധനായി ജീവിക്കാൻ കഴിയും അല്ലേ. പക്ഷെ രണ്ട് വിശുദ്ധിക്കും തമ്മിലുള്ള വ്യത്യാസം എന്നത് ഒന്ന് എക്സ്റ്റേണലും ഒന്ന് ഇന്റേണലും ആയിരിക്കും എന്നുള്ള വ്യത്യാസം. നേരെ ഒരുവൻ ഈ കാര്യം, ഞാൻ ഇങ്ങനെ ജീവിക്കാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താ സംഭവിക്കുന്നത്? ഒരുവൻ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതിന് ശേഷം ഈ എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹ്യൂമൻ എഫേർട്സ് വഴി വിശുദ്ധനാകാൻ ശ്രമിച്ചാൽ, കൽപ്പനകൾ നിമിത്തം വിശുദ്ധനാകാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? സജിത് ഇപ്പൊ പറഞ്ഞ എന്ത്? ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു ഓക്കെ, പറയുന്ന ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഇങ്ങനെ ചോദ്യം ചെയ്തു, എന്ത് ലാസ്റ്റ് പറഞ്ഞു അറിയോ? ഇല്ല, ഒന്നും മനസ്സിലായി. ഒരുവൻ മാനുഷിക എഫേർട്ട് വഴി രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശുദ്ധനാകാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് എഫക്റ്റ് ഉണ്ട്. ഒന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവൻ, അത് മനുഷ്യന്റെ വിൽപോറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഒരുവൻ നല്ല വിൽപോറുണ്ട്, അവൻ മാനുഷികമായിട്ടുള്ള നിയമങ്ങളും ഒക്കെ അനുസരിച്ച് അവൻ അനുസരിച്ച് അവനൊരു വിശുദ്ധനായി തീരുകയാണെങ്കിൽ അവന്റെ എക്സ്റ്റേണൽ വിശുദ്ധനായി തീരും. അവന്റെ വിൽപോറുണ്ട്, അവൻ എന്തായി തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീ ബിക്കം എ ഫാരിസി. അവൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ അത്രയേ ഉള്ളൂ. നമുക്ക് ഒരാള് യഥാർത്ഥത്തിൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനാണോ അല്ലയോ എന്നറിയണമെങ്കിൽ ആ വ്യക്തി എന്താണ് പറയുന്നത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരുവൻ അവന്റെ സെൽഫ് എഫേർട്ട് കൊണ്ട് ന്യായപ്രമാണം വഴി രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു വിശുദ്ധി അവൻ അറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അവൻ അതേ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങും. എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കാൻ തുടങ്ങും. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കറിയാം എന്തൊക്കെയാണെന്നുള്ള. അത് ചിലപ്പം വസ്ത്രത്തിന്റെ നീളമോ വീതിയോ മുടിയുടെ നീളമോ ഡ്രസ്സിന്റെ കളറോ തലയിൽ തുണിയിടുന്നതോ ആഭരണമോ ഇങ്ങനത്തെയൊക്കെ ആയിരിക്കാം. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒന്നും ആവശ്യമില്ല എന്നുള്ള, ഇങ്ങനത്തെ കാര്യം പഠിപ്പിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഒരുവന്റെ റിയൽ എംഫസിസ് എന്താണ്. ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഇതൊക്കെയാണോ അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവും പ്രധാനമായും അവരുടെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അവർ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചത് അവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവനിലെ നദികൾ ഒഴുകുമെന്നും അതോടുകൂടി ഉള്ളിൽ നിന്ന് വ്യത്യാസം വരുമെന്നും അപ്പോസ്തലന്മാരും അതാണ് പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ സെൽഫ് വിൽ പവറിൽ കുറേ കാര്യങ്ങൾ അറ്റെയിൻ ചെയ്ത് വിശുദ്ധിയുടെ പ്രവാചകന്മാരായി എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലായിടത്തും പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന എക്സ്റ്റേണൽ വിശുദ്ധർ, ഇങ്ങനെ ഒന്നുകിലായിത്തീരും. അവന്റെ വിൽപോർ ശക്തിയുള്ളതാണ്. അവൻ ആ കാര്യം വെച്ചിട്ട് ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുകയും കണ്ടം ചെയ്യുകയും വിധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ വിശുദ്ധനായിത്തീരും. ഒരു കാര്യം, ഇവൻ ഇനി വിൽപോർ ഇല്ലെങ്കിലോ എന്ത് സംഭവിക്കും? ഇവൻ ഇതിന് ശ്രമിച്ച് പരാജയപ്പെട്ട് ഇവൻ കണ്ടംനേഷനായി ഇവൻ ഒരു ജഡീകനായി ജീവിക്കുകയും ചെയ്യും. രണ്ട് എക്സ്ട്രീമാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്ട്രീമിലുള്ളവരെ നമ്മൾ യഥാർത്ഥത്തിൽ ജഡീകരെന്ന് ചിന്തിക്കത്തുള്ളൂ അല്ലേ? അതല്ലേ ഉള്ളൂ. നമ്മൾ ജഡീകൻ എന്ന് പറയുന്നത് എന്താ? ജഡീകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വല്ല പെണ്ണിന്റെ കൂടെ ഓടിപ്പോയവൻ, ഇല്ലെങ്കിൽ ലോകപ്രകാരം കള്ളുപിടിച്ച് നടക്കുന്നവൻ, ഇവനാണ് ജഡീകൻ എന്ന് വിചാരിക്കുന്നത്. അവൻ ജഡീകനാണ് തീർച്ചയായിട്ടും. അതാണ് കൊരിന്തലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യു ആർ, നിങ്ങൾ ജഡീകരാണ്. എന്നാൽ മറ്റവനും ജഡീകനാണ്. മറ്റവരും ജഡത്തിന്റെ ശക്തിയിൽ ഇവൻ വിശുദ്ധനായി തീർന്നവന്. അത് പൗലോസ് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഗലാത്യലേഖനത്തിൽ അങ്ങനെ ഓരോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജഡീകരാണ്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കാൻ ശ്രമിക്കുന്നു. രണ്ടുപേരെയും കെട്ടിപ്പറ്റി പറയുകയാണ്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയരോ അല്ലേ? ഞാനീ പറയുന്നതൊക്കെ ബൈബിളുള്ളതല്ലേ? നിങ്ങൾ ഗലാത്യലേഖനം എനിക്ക് എടുക്കാൻ സമയമില്ല, ഗലാത്യലേഖനമൊക്കെ നമ്മൾ മുമ്പ് എടുത്തതാണ്. ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ്. ആൾക്കാർ വിചാരിക്കുന്നത് വിശുദ്ധി എന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പറയുകയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്യുന്നതാണെന്ന്. ഗലാത്യലേഖനത്തിൽ പറഞ്ഞാണ് നിങ്ങൾ ന്യായപ്രമാണ, ഇവിടെ പറഞ്ഞ് വായിച്ചോ, അവിടെ പറഞ്ഞിരിക്കുകയാണ് ഗലാത്യലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം.
ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി.
നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഇതാരെപ്പറ്റി പറഞ്ഞു? കൃപയിൽ നിന്ന് വീണുപോയി എന്നാരെപ്പറ്റി പറഞ്ഞു? ആരെപ്പറ്റി? വിശ്വാസികളെ പറ്റി. ഏത് പറ്റാരും വിശ്വാസികളെ പറ്റി? ഇവിടെ ന്യായപ്രമാണം അനുസരിച്ച് വിശുദ്ധരാകാൻ ശ്രമിച്ച വിശ്വാസികളെ പറ്റി. ഗലാത്യലേഖനം നിങ്ങൾ വായിച്ചോ, അവിടെ ഗലാത്യലേഖനത്തിൽ കൊരിന്ത്യരടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പാപത്തെ പറ്റിയും പറയുന്നില്ല. പക്ഷെ അവർ കൃപയിൽ നിന്ന് വീണുപോയവരാണ്. അവർ ജഡീകരാണ്. ഏത് ടൈപ്പിൽ? സെൽഫ് എഫേർട്ടിൽ ഹോളിയാവാൻ ശ്രമിച്ച, ന്യായപ്രമാണത്താൽ വിശുദ്ധരാകാൻ ശ്രമിച്ച ജഡീകർ, കൃപയിൽ നിന്ന് വീണുപോയവർ. അവരതാ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ആൾക്കാർക്ക് മനസ്സിലാകാത്ത, എന്നാൽ പുതിയ ഉടമ്പടി സന്ദേശം ഇത് രണ്ട് എക്സ്ട്രീമാണ്. ഞാൻ പറഞ്ഞു രണ്ട് എക്സ്ട്രീമിലേക്ക് വീഴുകയാണ് മനുഷ്യർ. പിശാചിന് രണ്ട് എക്സ്ട്രീമിൽ വീണാലും പ്രശ്നമില്ല. നിങ്ങൾ ഗലേഷ്യനിസം പഠിപ്പിച്ചാലും പിശാചിന് പ്രശ്നമില്ല, കൊരിന്ത്യനിസം പഠിപ്പിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ ലോകമയത്വത്തിൽ വീണാലും പിശാചിന് പ്രശ്നമില്ല, നിങ്ങൾ പരീശനായാലും പിശാചിന് വിഷയമില്ല. നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ പ്രസംഗം പ്രസംഗിച്ചാൽ അപ്പോ പിശാചിന് പ്രശ്നമുണ്ടാക്കും, നിങ്ങൾക്കും പ്രശ്നമുണ്ടാവും. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ന്യൂ കവനന്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബൈ ഫെയ്ത്ത് മാത്രം സാധ്യമായതാണ് ക്രിസ്ത്യൻ ജീവിതമെന്ന്. അങ്ങനെയേ അത് സാധ്യമാവത്തുള്ളൂ. യേശു ക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തതെന്നും അത് ഒരുവൻ മനസ്സിലാക്കി കർത്താവിനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരികയും കർത്താവിനാൽ ആത്മാവിനാൽ നയിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യാത്തടത്തോളം അവൻ ഈ ക്രിസ്ത്യൻ ജീവിതം സാധ്യമല്ല എന്നുള്ളതാണ് ബൈബിളിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിശോധനയല്ല ആഗ്രഹമോ അല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യം. ബൈ ഫെയ്ത്ത് ഇൻ ലവ്, ഇതാണ് ബൈബിളിലെ മെസ്സേജ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആ റിലേഷനിലേക്ക് ഒരുവൻ റെസ്റ്റോർഡ് ആവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നിയന്ത്രിക്കപ്പെടുകയാണ്, അവൻ നയിക്കപ്പെടുകയാണ്. ആ ലവ് ഫെയ്ത്ത് റിലേഷനിലേക്ക് അവൻ വരികയാണ്, അവനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയാണ് ഓരോ കാര്യത്തിലും. അവൻ ന്യായപ്രമാണം ബ്രേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, എന്നാൽ അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അവൻ ന്യായപ്രമാണത്തിൽ നിന്ന് കീഴുള്ളവൻ അവിടുന്ന് മാറി ദൈവം അടുത്തൊരു ലെവലിലേക്ക് അവൻ നിയന്ത്രിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ന്യായപ്രമാണ നിങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരാണ്. എല്ലാത്ത നേരത്തിലേക്ക് വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ പറയാണ്, ഇങ്ങനെയെ മാത്രമേ ആത്മാവിന്റെ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇവ നിങ്ങൾ ഇച്ഛിക്ക ചെയ്യാതാണ് അവ തമ്മിൽ പ്രതികൂലമല്ലോ. മേളിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയാണ്. താഴേക്ക് വരുമ്പോൾ പറയാണ്, നാം ആത്മാവിനാൽ നടത്തപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ. രണ്ട് കാര്യം പറയണം, ആത്മാവിനനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നിങ്ങൾ ആത്മാവിനനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. രണ്ട് കാര്യം, ഒന്ന് ജഡത്തെ നിങ്ങൾക്ക് അനുസരിക്കാതിരിക്കാനായിട്ട് ഒരൊറ്റ മാർഗമേയുള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിയന്ത്രിക്കുക. ഇങ്ങനെ ഒരുവൻ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ, ഇതാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ കണ്ടന്റ്. 7-ാമത്തെ അധ്യായം മുഴുവൻ വായിക്കാനായിട്ട് സമയമില്ല. 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഒരു വിശ്വാസി ഇല്ലെങ്കിൽ അവിശ്വാസി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള സ്ട്രഗിളാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം പൗലോസ് പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അടീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആര് വിടുവിക്കും? അയ്യോ അതിന്റെ 7:24, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുന്നു. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയാണ്, അതുകൊണ്ട് ദെയർഫോർ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അവിടെ ഒരു വേറെ പ്രമാണമുണ്ട്, ബൈബിൾ പ്രമാണം പഠിപ്പിക്കുന്നുണ്ട്. പ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണം അല്ലെന്നേ ഉള്ളൂ, അല്ലേ? അപ്പൊ നിങ്ങൾ ഈ പ്രമാണം പഠിപ്പിക്കുന്നവർ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കണം, എന്ത് പ്രമാണമാണ് ഇവർ പഠിപ്പിക്കുന്നത് ചോദിക്കണം. അന്നേരം ഇവർ 10 കൽപ്പനയുടെ പ്രമാണമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവർ കൃപയിൽ നിന്ന് വീണു പോയവരാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ വേറൊരു പ്രമാണം ഇവിടെ പറയാം, എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ആ പ്രമാണം ഒരുവന്റെ ഉള്ളിൽ വരികയാണ്, അവനെ ജീവിപ്പിക്കുന്ന ആത്മാവ്. അതുകൊണ്ടാണ് അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രമാണത്താൽ ഒരുവൻ നിയന്ത്രിക്കപ്പെടുകയാണ്, എല്ലാ ലവ് റിലേഷനിലേക്ക് അവൻ റെസ്റ്റോർഡ് ആവുകയാണ്, അവൻ നിയന്ത്രിക്കപ്പെടുകയും നടത്തപ്പെടുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്ത് പ്രാർത്ഥിക്കുന്നത്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് രണ്ട് പ്രമാണത്തിൽ നിന്ന് വിടുതൽ കൊടുക്കും. രണ്ട് പ്രമാണത്തിൽ, ഒന്ന് പാപത്തിന്റെയും രണ്ട് മരണത്തിന്റെയും പ്രമാണം. എന്ത് ഈ മരണത്തിന്റെ പ്രമാണം? മരണത്തിന്റെ പ്രമാണം എന്താണെന്നുള്ള റോമാലേഖനം 7-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ന്യായപ്രമാണമാണ് ഈ മരണം ഉണ്ടാക്കിയ മരണത്തിന്റെ പ്രമാണം. രണ്ട് പ്രമാണത്തിൽ നിന്നും ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തി ഹീസ് ഫ്രീഡ്. രണ്ട് പ്രമാണത്തിൽ നിന്നും വിടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഫ്രീഡം രണ്ട് കാര്യത്തിലാണ്. അവിടെ പറയുന്നത്, എനിക്ക് പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി ഞാൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടുക. ആ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിനെ അനുസരിച്ച് നടക്കുമ്പോൾ നാം ജഡത്തെ എന്റെ മോഹത്തെ, അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആത്മാവിനാൽ ജഡശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. 13-14 വാക്യം, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്ര പ്രവേശിച്ചു. നാം മക്കളാകുകൊണ്ട് അവകാശികളുമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു റിലേഷനിലേക്ക് ദൈവം ഒരുവനെ റെസ്റ്റോർ ചെയ്യുക, ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യം. ഇതാണ് ഒരുവൻ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ഫലങ്ങളുള്ള കാര്യം അല്ല. എക്സ്റ്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കുക, ഞാൻ പറഞ്ഞത് രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണ്. ഒന്ന് ജഡത്തെ അനുസരിച്ച് നടക്കുക, ഒന്ന് ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുക. ന്യായപ്രമാണം ഇതിന്റെ അടിയിൽ ജീവിക്കുക. ഇതല്ല പുതിയ ഉടമ്പടിയിലെ സന്ദേശം. പുതിയ ഉടമ്പടിയിലെ സന്ദേശം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിനാൽ, ക്രൂശിലെ മരണത്തിൽ കൂടി അവന്റെ പാപഹൃദയം നീക്കപ്പെടുന്നു, അവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. അതോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് അവനുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് റെസ്റ്റോർഡാവുക, കർത്താവുമായിട്ട് അതോടൊപ്പം മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാവുക. ആ ബന്ധത്തിലേക്ക് വരുമ്പോൾ ആ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട്സ് അല്ലെ, ഒരു ഇന്റിമേറ്റ് റിലേഷനിൽ നിന്ന് ആണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. ഭാര്യ ഭർത്തു മുതൽ കൊമ്പ് മുന്തിരിവളിൽ വസിക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. ഇതൊന്നും പുറമെ എക്സ്റ്റേണൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. ആ ഒരു റിയൽ റിലേഷനിലേക്ക് വരുമ്പോൾ നാം രണ്ട് കാര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാവുകയും പിന്നെ നമ്മളെ കണ്ടം ചെയ്യാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിയുകയില്ല. നാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു, ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. നാം വീഴുകയാണെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു, റെസ്റ്റോർഡാകുന്നു, ആ റിലേഷനിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നു. അങ്ങനെ ജീവിതത്തിനായിട്ട് നമ്മൾ സഹായിക്കട്ടെ.
അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ തെറില്ല സ്വാതന്ത്ര്യമേതും
അന്ത്യശ്വാസം പോമ്പരേ വേല ചെയ്യും ഞാൻ കൃപാദ സേവ ചെയ്യും ഞാൻ
സ്നേഹ ചരടുകളെ ചേർത്തു ബന്ധിച്ചു തൻപുരിച്ചോടെന്നെയൊന്നിച്ചു ഞാനെല്ലാം തന്നിലർപ്പിച്ചു.